Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Om Namah Paramarshibhyo Namah Paramarshibhyam ഹരിഹ ഓംയാദിമധ്യം നി കരചരണം നാമഗോത്രം നൂത്രം നോ ജാതിർവർണ്ണവതി പുരുഷോ നാനപുംസം നീ നാം നൈവാരം നി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജ സമരസം സദ്ഗുരും തം നമാമി സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം മൗനവ്യാഖ്യാപ്രകടിതപരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകളിതചന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ വേദാന്താർത്ഥവിഭാസകായേതയേ ശാന്തായ സന്യാസിനേ നാനാവാദിനഗേന്ദ്രസംഗഭവയേ യോഗീന്ദ്രവന്ദ്യായ ച മോഹധ്വാന്ത ദിവാകരായ ഭഗവത്പാദാഭിദാം ബിഭ്രദേ തസ്മൈ ഭാഷ്യകൃതേ നമോസ്തു സതതം പൂർണായ ബോധാത്മനേ അപാരസച്ചിത്സുഖവാരിരാശേ യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി ദേഹം മൃണ്മയവജ്ജടാത്മകമഹം ബുദ്ധിർന്ന തസ്യാസ്തിതോ നാഹം തത്തദഭാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ടാത്മനാം സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവഃ പൂർണോ വിഭാതി സ്വയം കരുണാപൂർണസുധബ്ധേ കവളിതഘനവിശ്വരൂപ കിരണാവല്യാ അരുണാചലവരമാത്മൻ അരുണോഭവ ചിത്തകഞ്ജസുവികാസായ ത്വയ്യരുണാചലസർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനമേതച്ചിത്രം ഹൃദ്യഹമിത്യാത്മതയാ നൃത്യസി ഭോഃ തേ വദന്തി ഹൃദയം നാമ അഹമിതി കുത ആയാദീത്യന്വിഷ്യാന്തഃ പ്രവിഷ്ടയാത്യമലധിയാം അവഗമ്യസ്വം രൂപം ശാമ്യത്യരുണാചലത്വയി നദീവാബ്ധൗ ത്യക്ത്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാന്തസ്ത്വാം ധ്യായൻ പശ്യതി യോഗീ ദീധിതിം അരുണാചലത്വയി മഹീയം തേ ത്വയ്യർപ്പിതമനസാ ത്വാം പശ്യൻ സർവം തവാകൃതിതയാ സതതം ഭജതേ അനന്യപ്രീത്യാ സജയത്യരുണാചലത്വയി സുഖേ മഗ്നഃ ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹ്യഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദി വിഷമനസാ സ്വം ചിന്വതാ മജ്ജതാ വാം പവനചലനരോധാത് ആത്മനിഷ്ടോ ഭവത്വം യസ്മാജ്ജാതം ജഗത്സർവം യസ്മിന്നേവ പ്രലീയതേ ഏനേദം ധാര്യതേ ചൈവ തസ്മൈ ജ്ഞാനാത്മനേ നമഃ അരുണാചലശിരോദ്ഭൂതസമ്പ്രദായ പ്രവർത്തകം കരുണാർണവമീഡേതം രമണാഖ്യമഹം മഹഃ ഹരിഃ ഓം. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ സത്സംഗത്തിൽ സദ്ദർശനം 25 ശ്ലോകങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സത്പ്രത്യയാഖ്യംനു വിഹായ സന്തം എന്ന് തുടങ്ങി ആദ്യത്തെ മംഗളാചരണ ശ്ലോകം, ദേഹോ ന ജാനാതി സതോ ന ജന്മ എന്ന ശ്ലോകം വരെ, ന വക്തി ദേഹോഹം ഇതി പ്രസുപ്തൗ ന കോപി നാഭൂവമിതി പ്രവക്തി, എത്രോദിതേ സർവമുദേതിതസ്യ ധ്യാഹമശോദയ ജന്മദേശം എന്ന ശ്ലോകം വരെ ആയിരിക്കുന്നു. ഭഗവാൻ രമണ മഹർഷിയുടെ ഏറ്റവും പ്രധാനമായ കൃതിയാണ്, പ്രകരണ ഗ്രന്ഥമാണ്, അഥവാ രമണോപനിഷത്ത് എന്ന് തന്നെ ഇതിനെ പറയാം. ഇതിന് തമിഴില് ഉള്ളത് നാർപ്പത് എന്നാണ് പേര്. സംസ്കൃതത്തിൽ സദ്ദർശനം, സത് എന്ന വാക്കുകൊണ്ട് ആരംഭിക്കുന്നു, സത്തിനെ കുറിച്ച് പറയുന്നു. തമിഴില് ഉള്ളത് എന്ന വാക്കിനെ കൊണ്ട് ആരംഭിക്കുന്നു. ഉള്ളത് സത് എന്നുള്ളതിനെ മലയാളത്തിലോ തമിഴിലോ വിവർത്തനം ചെയ്താൽ ഉള്ളത്. സത് എന്ന് വെച്ചാൽ ഉള്ളത്, അസത് എന്ന് വെച്ചാൽ ഇല്ലാത്തത്. ഇങ്ങനെ വേണം ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട്, വിവർത്തനം ചെയ്യാനായിട്ട്. അപ്പൊ ഉള്ളത് എന്നുള്ള ഒറ്റ വാക്ക് വെച്ചുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം. ഇതൊക്കെ മുമ്പേ കണ്ടതാണ്, 25 ശ്ലോകമായിരിക്കുന്നു. ഉള്ളതലത് ഉള്ള ഉണർ ഉള്ളതോ ഉള്ള പൊരുൾ ഉള്ളൽ അറ ഉള്ളത്തേ ഉള്ളതാൽ ഉള്ളമെനും ഉള്ള പൊരുൾ ഉള്ളലവൻ ഉള്ളത്തേ ഉള്ളപടി ഉള്ളതേ ഉള്ളൽ ഉണർവായേ ഉള്ളേ. ഈ ഒറ്റ വാക്കാണ് ആദ്യത്തെ ശ്ലോകം. ആദ്യത്തെ ശ്ലോകം മുഴുവൻ ഉള്ളത് എന്നുള്ള ഒറ്റ വാക്ക് വെച്ചുകൊണ്ടാണ്. ഉള്ള വസ്തു സദ്വസ്തു ഒന്നില്ലെങ്കിൽ നമുക്കൊന്നും നമ്മളുടെ വ്യക്തിത്വം തന്നെ അനുഭവപ്പെടില്ല. നമുക്കൊക്കെ ഞാനുണ്ട് എന്ന് എല്ലാവർക്കും അനുഭവം ഉള്ളതുകൊണ്ട് ഉണ്മയുടെ അനുഭവം ഇല്ലായ്മ പ്രതീയമാനമാവുന്നു, ഉള്ളത് അനുഭവപ്പെടുന്നു. ആ ഉള്ളതിന്റെ അനുഭവം എല്ലാവർക്കും ഉണ്ട്. അതാണ് ഉള്ളതലത് ഉള്ള ഉണർവ് ഉള്ളതോ. ഉള്ള ഒരു വസ്തു ഇല്ലെങ്കിൽ ഉണ്ട് എന്ന ഉണർവ് അനുഭവം ഉണ്ടാകുമോ? ആ ഉള്ള വസ്തു എവിടെ ഉണ്ട്? ഉള്ള പൊരുൾ ഉള്ളൽ അറ ഉള്ളത്തേ ഉള്ളതാൽ. ആ ഉള്ള വസ്തു വികൽപ്പങ്ങളൊന്നുമില്ലാതെ എന്ന് വെച്ചാൽ ദ്വൈതത്തിന്റെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഉള്ളത്തെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് ഉള്ള പൊരുൾ ഉള്ളൽ എവൻ, ആ വസ്തുവിനെ ആരറിയും? ഉള്ളത്തെ ഉള്ളപടി ഉള്ളതേ, അതെങ്ങനെയിരിക്കണോ അങ്ങനെ. അതാണ് നമ്മൾ ഇന്നലെ ഭഗവത്ഗീതയിലും ഇതേ വിഷയം തന്നെയാണ് ഇന്നലെ കണ്ടത്. മനസ്സുകൊണ്ട് ഈശ്വരനെ അഥവാ ആത്മാവിനെ തൊടാൻ സാധ്യമല്ല. നമ്മൾ സാധന ഭജനം എന്ന പേരിൽ പലപ്പോഴും ശ്രമിച്ച് വിഷമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എൻ മനസാ ന മനുതേ ഏനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദം ഉപാസത്തെ. ഉപനിഷത്ത് തന്നെ ഉപാസകനോട് പറയാണ്, ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തിയോട് പറയാണ്, നീ ഏതിനെയാണോ മനസ്സുകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് ഉപാസനയിൽ, ആ വസ്തു മനസ്സിന് പിടിതരില്ല. എൻ മനസാ ന മനുതേ ഏനാഹുറു മനോമതം, ഏതൊന്നും ഉള്ളതുകൊണ്ടാണോ മനസ്സ് പ്രവർത്തിക്കുന്നത്, ഏത് പുറകിൽ ഇരുന്നു കൊണ്ടാണോ മനസ്സിനെ പുറമേക്ക് പറഞ്ഞുവിടുന്നത്, ചലിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്? തദേവ ബ്രഹ്മം, അതാണ് കുഞ്ഞെ നീ അന്വേഷിക്കുന്ന ബ്രഹ്മം അഥവാ ഭഗവാൻ. ന ഇതം യദിദം ഉപാസതേ, നീ ഉപാസിക്കുന്നതുണ്ടല്ലോ അത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, വാസ്തവമായ വസ്തുവിലേക്ക് ഉള്ള വസ്തുവിലേക്ക് പോവാനുള്ള ഒരു ചവിട്ടുപടി പോലെയാണ്, സ്പ്രിംഗ് ബോർഡ് പോലെയാണ്. അപ്പോ മനസ്സിൽ മനസ്സുകൊണ്ട് പിടിക്കാവുന്നതല്ല, അതുകൊണ്ടാണ് ഉള്ളൽ അറ ഉള്ളത്തെ. ഉള്ളൽ ഉള്ളൽ എന്ന് വെച്ചാൽ ചിത്തവൃത്തികൾ എന്നർത്ഥം. ഹൃദയത്തിൽ എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ആത്മാ, സിദ്ധമായിരിക്കുന്നു. ഉള്ളപടി ഉള്ളതേ ഉള്ളൽ ഉണർവായേ, ആ വസ്തുവിനെ തന്നിൽ താനായി കണ്ടറിയണം. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇന്നലെയും വൈകുന്നേരത്തെ പ്രഭാഷണം കഴിഞ്ഞ് പലരും പറഞ്ഞു, വളരെ വ്യക്തം, വളരെ തെളിവായിട്ടുണ്ടായിരുന്നു, വളരെ തെളിവായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാര്യം ശരി. എന്നാൽ അതിൽ തന്നെ ഇരുന്നൂടെയോ? അങ്ങനെ ഇരുന്നൂടെ? നമുക്ക് ഹൃദയത്തിൽ ബോധം അഥവാ പ്രജ്ഞാനം, ഉണർവ്, ഞാൻ ഉണ്ട് എന്ന അനുഭവ രൂപത്തിൽ ഭഗവാൻ സിദ്ധമാണ് എന്ന് പറഞ്ഞു. ശരി, ഭഗവാൻ സിദ്ധമാണ് എന്ന് വെച്ചാൽ ആ സിദ്ധവസ്തുവിനെ കിട്ടിയിരിക്കുന്നു എന്നറിഞ്ഞ് അതിൽ ആനന്ദിച്ച് അതിൽ രമിച്ച് ശ്രദ്ധയെ ബാക്കിയുള്ളതിൽ നിന്നൊക്കെ പിന്തിരിച്ച് ആ സത്തിലേക്ക് ശ്രദ്ധയെ, ശ്രദ്ധ മാത്രമേ അതിന് വേണ്ടൂ. ഭഗവാന് വേറെ ഒന്നും വേണ്ട. നമ്മളുടെ ശരീരം ഭഗവാന് വേണ്ട, നമ്മളുടെ മനസ്സും ഭഗവാന് വേണ്ട, നമ്മളുടെ ബുദ്ധിയും ഭഗവാന് വേണ്ട. നമ്മൾ ഇതൊക്കെ ഭഗവാന് കൊടുക്കുന്നുണ്ട്, ഭഗവാൻ പറയണത് എനിക്ക് ഇതൊന്നും വേണ്ട എന്നാണ്. എനിക്ക് നിങ്ങളുടെ ശരീരം വേണ്ട, നിങ്ങളുടെ മനസ്സ് വേണ്ട, അതൊക്കെ ലോകത്തിന് കൊടുത്തോളാം, അതൊക്കെ പ്രകൃതിയുടെ സ്വത്താണ്, അത് എനിക്ക് പ്രയോജനമില്ല, അതൊക്കെ പ്രകൃതിയുടെ സ്വത്താണ്, അതൊക്കെ ലോകത്തിന് കൊടുത്തോളാം, ശരീരത്തിനെ ലോകത്തിന് കൊടുത്തോളൂ, അതെന്തെങ്കിലും പ്രവൃത്തിയോ അത് പ്രാരബ്ധം എന്തൊക്കെ അനുഭവിക്കാൻ വന്നിട്ടുണ്ടോ ആ പ്രാരബ്ധത്തിനനുസരിച്ചിട്ടുള്ള ധർമ്മമൊക്കെ അത് ചെയ്യട്ടെ. ശരീരം കൊണ്ട് ഭഗവാന് ഒരു പ്രയോജനമില്ല. ശരീരം ഞാൻ അല്ല, ശരീരം എന്റെയും അല്ല. ശരീരം കൊണ്ട് എനിക്ക് ഒരു പ്രയോജനമില്ല. ഈ മൂന്ന് കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ അധ്യാത്മവിഷയം തെളിയില്ല. ഈ കാര്യം തന്നെ ചിലപ്പോ എന്താ പറയാ, കുറേയധികം സംശയങ്ങളെയും കോൺഫ്ലിക്ട്സും ഒക്കെ ചിലപ്പോ ഉണ്ടാക്കും. ആ കോൺഫ്ലിക്റ്റ് ഒക്കെ വേണ്ടതാണ്. ശരീരം ഞാനല്ല, അത് കുറച്ചൊക്കെ യുക്തി വിചാരം ചെയ്താൽ മനസ്സിലാവും. ശരീരം എന്റെ അല്ല എന്നുള്ളത് അല്പം സംശയം ഉണ്ടാവും, പക്ഷെ കുറച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും ശരീരം എന്റെ കൺട്രോളിൽ നിൽക്കണില്ല, പ്രകൃതി എങ്ങനെയൊക്കെയോ അതിനെ പ്രവർത്തിപ്പിക്കുന്നു, സത്വഗുണം രജോ ഗുണം തമോ ഗുണം മൂന്നും അതിൽ കാലാകാലത്തിൽ ആവിർഭവിച്ചു കൊണ്ടിരിക്കുന്നു. ശരീരം എന്നോട് ചോദിച്ചിട്ടല്ല വന്നത്, എന്നോട് ചോദിച്ചിട്ടല്ല വളരുന്നത്, എന്നോട് ചോദിച്ചിട്ടല്ല തളരാൻ പോകുന്നത്, ക്ഷയിക്കാൻ പോകുന്നത്, നശിക്കാൻ പോകുന്നത്. എന്നോട് ചോദിച്ചിട്ടല്ല ഇന്നലെ രാത്രി ഞാൻ കഴിച്ച ആഹാരം ജീർണിക്കുന്നത്. എന്നോട് ചോദിച്ചിട്ടല്ല രാവിലെ എത്ര മണിക്ക് ഉറക്കം പോകണം എന്ന് തീരുമാനിക്കുന്നത്. ശരീരത്തിന്റെ ഒരു പ്രക്രിയയും എന്നോട് ചോദിക്കണില്ല, ഒരു കൺസൾട്ടേഷനും എന്റെ അടുത്ത് വെക്കണില്ല. പ്രകൃതിയാണ് സ്വതന്ത്ര, പ്രകൃതി എന്ന് വെച്ചാൽ സ്വതന്ത്ര ശക്തി. അതായത് ഈ മൈക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൽ എനിക്കൊരു കൺട്രോളും ഇല്ലാത്ത പോലെ എന്റെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കണം, എന്റെ ശരീരത്തിൽ ബ്ലഡ് എങ്ങനെ ഒഴുകണം, എന്റെ നാഡി നരമ്പുകൾ എങ്ങനെ പ്രവർത്തിക്കണം, ഞാൻ കഴിച്ച ആഹാരം എത്ര കണ്ട് ജീർണിക്കണം, എനിക്ക് ആരോഗ്യം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിലൊന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. ഉണ്ടോ? നമ്മളുടെ എന്ന് പറയുന്ന ഈ ശരീരത്തിന്, അതാണ് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്നുള്ളതിൽ ഈ കാര്യമൊക്കെ മനസ്സിലാവണം. സദർശനത്തിലും ഇപ്പൊ പറയാൻ പോണ കാര്യത്തിലേക്ക് ഇത് മനസ്സിലാവണം. ശരീരം പ്രകൃതിയുടെയാണ്. ദേഹത്തിന് സ്വയമേവ ബോധമില്ല. ദേഹം പ്രകൃതി പ്രവർത്തിപ്പിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ അല്ല ശരീരം എന്ന് നല്ലവണ്ണം അറിയുകയാണെങ്കിൽ ഈ ഭ്രമം പലപ്പോഴും നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും. ശരീരം ഞാനാണ് എന്നുള്ളത് വളരെ സ്ഥൂലം, പക്ഷെ ആധ്യാത്മികമായിട്ടൊക്കെ തിരിഞ്ഞാൽ ആ ബുദ്ധി അങ്ങോട്ട് പോയി കിട്ടും. ശരീരം എന്റെയാണ് എന്നുള്ളത് നമ്മളെ വല്ലാതെ നമ്മളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് എന്റെയാണ് എന്നുള്ള ധാരണയിലാണ് നമ്മൾ അതിനെ പലതും ചെയ്യുന്നത്. എന്നുവെച്ചാൽ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു അജ്ഞാനം ഉണ്ടാവുന്നത്, ചെയ്യാൻ സാധിക്കില്ല. അത് പ്രകൃതിയുടെയാണ്. ഒരു കാറ് സ്ക്രൂ കൊടുത്ത് ഓടിക്കുന്ന കുട്ടികളുടെ കാറ് ആ സ്ക്രൂ കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ ആ സ്ക്രൂ എത്രയ്ക്ക് തിരിച്ചു വിട്ടിട്ടുണ്ടോ അത് കഴിയുന്നവർ ആ കാർ ഓടുന്ന പോലെ, ഇത് പൂർവപ്രാരബ്ധമാവുന്ന സ്ക്രൂ എത്രയധികം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് ഈ വണ്ടി ഓടും. അത് കഴിഞ്ഞാൽ അതിൽ പല കേടുപാടുകളും വരും, പല വിഷമങ്ങളും വരും. അത് മുഴുവൻ പ്രകൃതിയുടെയാണ്. പ്രകൃതിയുടെ എന്ന് വെച്ചാൽ സ്വതന്ത്രമായ പ്രവർത്തനമാണ് ശരീരത്തിൽ നടക്കുന്നത്. ഞാൻ അതിൽ കേവലം ചേതനാദായകൻ മാത്രമാണ്, വേറെ ഒന്നും എനിക്ക് സ്വാതന്ത്ര്യമില്ല. അത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കണം, സ്വതന്ത്രമായിട്ട് അതിൽ പലതും നടക്കണം. ശരീരം ഉള്ളതാണോ ഇല്ലാത്തതാണോ, അത് സത്താണോ അസത്താണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനെ അനിർവചനീയം എന്ന് തന്നെ പറഞ്ഞു. അനിർവചനീയമാണ് അതൊക്കെ. ദേഹത്തിന്, ദേഹം തന്നെ ഒരു ആശ്ചര്യമായ ഒരു പ്രതിഭാസമാണ്. അപ്പൊ ഈ ദേഹം ഞാനല്ല, ദേഹം എന്റെ അല്ല, ദേഹം പ്രകൃതിയുടെയാണ്, പ്രകൃതിയുടെയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ മുക്തരായി പോകും. ഭഗവാൻ ഗീതയിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഭഗവാനെ നമ്മളെ കടന്നാക്രമിക്കുന്നു, അപ്പൊ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? കൈർ ലിംഗൈഹി ത്രീൻ ഗുണാൻ ഏതാൻ അതീതോ ഭവതി പ്രഭോ. എങ്ങനെ അതീതനായിട്ട് തീരും? ഇപ്പൊ ഭഗവാൻ പറയുന്നു, അറിവുള്ളവന്റെ ലക്ഷണം തനിക്ക് ഞാൻ പറയാം. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി ഉദാസീന ഉദാസീനവദാസീനോ ഗുണൈഹി യോ ന വിചാല്യത്തെ ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജത്തെ. പ്രകൃതിയുടെ ഉപകരണമായ ഈ ദേഹത്തിൽ, ദേഹം എന്ന് വെച്ചാൽ അതിൽ മനസ്സൊക്കെ അടക്കം, ദേഹത്തിൽ ഉപാധിയിൽ ചിലപ്പോ പ്രകാശം എന്ന് വെച്ചാൽ അറിവിന്റെ ലക്ഷണങ്ങളൊക്കെ കാണും, ചിലപ്പോ പ്രവൃത്തി രജോ ഗുണത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കാണും, ബഹിർമുഖമായ ചലനങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോ തമസ് നിദ്ര ആലസ്യം ജാഡ്യത ഇതൊക്കെ കാണും. അറിവുള്ളവൻ ഇതിൽ ഒരു ഗുണത്തിനോടും പറ്റിക്കൂടി നിൽക്കണില്ല, അത് പ്രവർത്തിക്കുമ്പോ അതിൽ പറ്റിക്കൂടി നിന്ന് സന്തോഷിക്കുകയോ അത് വിട്ടുപോകുമ്പോ അത് വീണ്ടും വരണമെന്ന് നിർബന്ധം പിടിക്കുകയോ, ധ്യാനം മുതലായ സുഖത്തിൽ പോലും രുചിച്ച് നിൽക്കണില്ല എന്നാണ്. അധ്യാത്മ സാധകന്മാര് പലപ്പോഴും പെട്ടുപോകുന്നത് ധ്യാന സുഖത്തിലാണ്, അതും മാനസിക സുഖമാണ്. ആസ്വാദയേത് രസം തത്ര നിസ്സംഗ പ്രജ്ഞയാ ഭവേത്, അവിടെ പോലും രസിച്ചു നിൽക്കണില്ല എന്നാണ്. യാതൊരു ഇച്ഛയും ഉള്ളിലില്ല, ഇച്ഛയുണ്ടെങ്കിൽ പ്രകൃതിയുമായി നമുക്ക് ബന്ധമുണ്ടാവും. എന്തെങ്കിലുമൊക്കെ പ്രിജുഡീസ് അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ വേണം അങ്ങനെ പാടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നമുക്ക് വിട്ടുപോകില്ല. നമ്മൾ എന്തൊക്കെ സാധന ചെയ്താലും ശരി, യാതൊന്നിലും ഒരു പ്രത്യേകത ആർക്കില്ലയോ, യാതൊന്നിലും ഒരു പറ്റിക്കൂടൽ ആർക്കില്ലയോ, അങ്ങനെയുള്ള ആള് ഉപാധിയെ പ്രകൃതിക്ക് വിട്ടുകൊടുത്താൽ സ്വതന്ത്രനാവും. മുരുകനാഥ സ്വാമികൾ രമണ ഭഗവാനോട് ചോദിച്ച് രമണ മഹർഷി ഉത്തരം പറഞ്ഞതായിട്ട് ഒരു പാട്ടുണ്ട്, സന്നിധി മുറയിൽ. അതിൽ മുരുകനാഥ സ്വാമികൾ ചോദിക്കുന്നു, ഭഗവാനെ ഘനീഭവിച്ച ജ്ഞാനമാണ് അവിടുന്ന്, എനിക്ക് ആ അനുഭൂതിയെ എനിക്ക് അല്പം തരൂ, ആത്മാനുഭൂതിയെ വഴങ്കണ്ടേ, എനിക്ക് ആത്മാനുഭൂതി തരൂ എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞ ഉത്തരമാണ് ലാസ്റ്റ് ലൈൻ, ഇരുന്തപടിക്കേ ഇരു എൻട്രാൻ. ഇരുന്തപടിക്കേ ഇരു എൻട്രാൻ, എങ്ങനെ ഇരിക്കണോ അങ്ങനെ തന്റെ സ്വരൂപത്തിൽ ഇരിക്കൂ എന്നർത്ഥം, ഇരുന്തപടിക്കേ ഇരു എൻട്രാൻ. അപ്പൊ അവസാനത്തെ പാട്ടിൽ പിന്നെയും ചോദിക്കുകയാണ്, അപ്പൊ ഞാൻ ലോകത്തിൽ എങ്ങനെ ജീവിക്കും, സ്വരൂപത്തിൽ ഇരിക്കുന്ന പടിക്ക് ഇരുന്നാൽ ലോകത്തിൽ എങ്ങനെ ജീവിക്കും, ലോക കാര്യങ്ങളിലൊക്കെ എങ്ങനെ പ്രവർത്തിക്കും. ഇറൈവൻ അരുൾ ശെലുത്തും വഴിക്കേ ശെല്ലെൻട്രാൻ. ഒന്ന് ആന്തരികമായ ഉപദേശമാണ്, ഒന്ന് ബാഹ്യമായ ഉപദേശം. ആന്തരികമായ ഉപദേശം സ്വരൂപേ അവസ്ഥാനം, താൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നപടി ഇരിക്കും. ബാഹ്യമായ ഉപദേശം ഇറൈവൻ അരുൾ, ഭഗവാന്റെ കൃപ എന്ന് വെച്ചാലോ, നമ്മളുടെ പ്രാരബ്ധ വേഗം തന്നെ ഭഗവത് കൃപയാണ്. എന്തുകൊണ്ട് ഭഗവത് കൃപ എന്ന് പറയണമെന്ന് വെച്ചാൽ അത് മുക്തിക്കുള്ളതാണ്, പ്രാരബ്ധം മുക്തിക്കുള്ളതാണ്. എന്തുകൊണ്ട് പ്രാരബ്ധം മുക്തിക്കുള്ളതാണെന്ന് വെച്ചാൽ പ്രാരബ്ധം അവസാനിക്കുന്നതാണ്. ലോകത്തിൽ അവസാനിക്കാത്തതായ ഒരു പ്രവൃത്തിയുമില്ല, അവസാനിക്കാത്തതായ ഒരു വികാരവുമില്ല, അവസാനിക്കാത്തതായ ഒരു ചിത്തവൃത്തിയുമില്ല. എല്ലാ ചിത്തവൃത്തികളും അവസാനിക്കും, എന്നാൽ നമുക്ക് അവസാനിക്കണില്ലല്ലോ. നമുക്ക് അവസാനിക്കാതിരിക്കാൻ കാരണം നമ്മളതിനെ അവസാനിക്കാൻ സമ്മതിക്കണില്ല എന്നുള്ളതാണ്. പുതിയ കർമ്മങ്ങൾ ചെയ്തിട്ട് പുതിയതായി അതിനെ പിടിച്ചു നിർത്തിയിട്ട് അതിനെ അവസാനിക്കാൻ സമ്മതിക്കാതെ ഓരോന്നിനെയും പിടിച്ചു നിർത്തുമ്പോൾ അത് തുടർന്നു പ്രവർത്തിക്കുന്നു. ആ പിടിച്ചു നിർത്താൻ കാരണമോ രാഗദ്വേഷം. രാഗദ്വേഷം ഇല്ലാതിരിക്കണമെങ്കിലോ മനസ്സുമായിട്ടോ ശരീരമായിട്ടോ സമ്പർക്കം പുലർത്താതെ സ്വരൂപത്തിൽ ആരിയിരിക്കണമോ അവന് രാഗദ്വേഷം വിട്ടുപോകും. രാഗദ്വേഷം വിട്ടുപോയാൽ ഇരുന്തപടിക്കേ ഇരു. ലോകവ്യവഹാരത്തിലോ ശെലുത്തും വഴിക്കേ ശൽ, ആ ശക്തി എങ്ങനെ ഓടിക്കണോ അതുപോലെ ഓടുക എന്നാണ്. എങ്ങനെ പ്രവർത്തിപ്പിക്കണോ അതുപോലെ പ്രവർത്തിക്കാം. അതിലും ഇങ്ങനെ വേണം അങ്ങനെ വേണ്ടാം എന്നുള്ള അഭിമാനവും ഇല്ലാതെ ശരീരത്തിനെ പ്രകൃതിയുടേതാണ് എന്നറിഞ്ഞ് വിട്ടുകൊടുക്കുക. ഈ വിട്ടുകൊടുക്കുന്നതിന് ഒരു തടസ്സമുണ്ട്. ആ തടസ്സമാണ് മൂന്നാമത്തെ അജ്ഞാനം. ഈ ശരീരം കൊണ്ട് എനിക്ക് ചില പ്രയോജനങ്ങളൊക്കെ നേടാനുണ്ട്, അത് അത്ര പെട്ടെന്ന് പോല. പലതും നമ്മൾ അങ്ങനെയൊക്കെ കേട്ടുവെച്ചിട്ടുണ്ട്, ശരീരം കൊണ്ട് നമുക്ക് ചിലതൊക്കെ സാധിച്ചെടുക്കാനുണ്ട്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ശരീരം കൊണ്ടാണ് ആത്മസാക്ഷാത്കാരം ഉണ്ടാവണത് എന്നാണ്. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനും ആശ്രിതം. ഭഗവാൻ തന്നെ പറയണ, അർജുന മൂഢന്മാര് ആത്മാവായ ഞാൻ ജഡമായ ശരീരത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ധരിച്ചിരിക്കുന്നു. ശരീരമാണ് ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നത്, അല്ലാതെ ആത്മാ ശരീരത്തിനെ ആശ്രയിച്ചിട്ടില്ല. അതുപോലെ നമ്മൾക്ക് ശരീരം ആവശ്യമില്ല. സൂര്യന് അമാവാസയിലെ ഇരുട്ട് കൊണ്ട് എന്തു പ്രയോജനം? അമാവാസയിലെ ഇരുട്ടിന് സൂര്യനെ സഹായിക്കാനൊക്കോ? ശരീരം നമുക്ക് പ്രയോജനപ്പെടില്ല. ഏ, എന്റെ സ്വധർമ്മം അനുഷ്ഠിക്കാൻ പ്രയോജനപ്പെടില്ലേ എന്ന് വെച്ചാൽ, ഇന്ന് രാത്രി മരിച്ചുപോയ ആര് സ്വധർമ്മം അനുഷ്ഠിക്കും? അത് നമുക്ക് വല്ല ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ? നമ്മളുടെ മകളുടെ കല്യാണം കഴിയണ വരെ ജീവിച്ചോളാം എന്ന് ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ? മകന് ജോലി കിട്ടണ വരെ ജീവിച്ചോളാം എന്ന് ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ? അത് നമ്മളെടുത്തൊന്നും ചോദിക്കില്ല. എപ്പോ ഓഫ് ചെയ്യണോ അപ്പൊ ഓഫ് ചെയ്യും. ഓരോ സ്റ്റെപ്പിലും നമ്മളെ പഠിപ്പിക്കും, ഞാൻ വേറെ നീ വേറെ, ഞാൻ സ്വതന്ത്രൻ. പ്രാരബ്ധശേഷാനുഭവത്തിനാണ് ശരീരം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഋഷികളുടെ കണ്ടുപിടുത്തം, നമ്മളുടെ ആചാര്യന്മാരുടെ വചനം. അത് പ്രാരബ്ധം കഴിഞ്ഞാൽ വീണുപോകും. ആ പ്രാരബ്ധത്തിന്റെ ഇടയിൽ നമ്മളുടെ കാര്യമൊക്കെ നടക്കണ പോലെ ഒരു ഭ്രമം നമുക്ക് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ശരീരം ഞാനല്ല, ശരീരം ജഡമാണ്, ശരീരം എന്റെയല്ല, ശരീരം പ്രകൃതിയുടെയാണ് അഥവാ ഭഗവാന്റെയാണ്. ശരീരം എനിക്ക് വേണ്ടിയല്ല, ശരീരം പ്രകൃതിക്ക് വേണ്ടിയാണ് അഥവാ പ്രകൃതി എന്തോ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭഗവാൻ എന്തോ ചെയ്യാനായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. ഭഗവാൻ എപ്പോ അത് ഓഫ് ചെയ്യുവോ അപ്പൊ അത് നിൽക്കും. ഭഗവാൻ എങ്ങനെ പ്രവർത്തിപ്പിക്കണോ അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ ശരീരം ചലിക്കുന്നു. ഭഗവാന്റെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ഈ ശരീരം. ഈ ശരീരത്തിലുള്ള ഒരു പ്രവൃത്തിയും എനിക്കറിയില്ല, അന്തർയാമിയായിരിക്കുന്ന ഭഗവാനെ അറിയുള്ളൂ എന്നിപ്പോ ഭക്തിയുടെ ഭാവത്തിൽ ഇങ്ങനെ സ്വീകരിച്ചാൽ പോലും നമ്മൾ സ്വതന്ത്രരായി പോകും. ഗീതയിലെ ഒരേ ശ്ലോകം എടുത്താൽ മതി, ഈശ്വരൻ അന്തര്യാമി രൂപേണ ഉള്ളിലിരുന്നു കൊണ്ട് ശരീരമാവുന്ന യന്ത്രത്തിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഈശ്വരന് മാത്രമേ ഈ ശരീരത്തിന്റെ സകല രഹസ്യങ്ങളും പ്രവർത്തനമാകുന്നു, പ്രക്രിയയും അറിയുകയുള്ളൂ എന്ന് സ്വീകരിച്ചാൽ തന്നെ സ്വതന്ത്രനായി പോകും. അപ്പോ ഒരു കാര്യം നമുക്ക് ചോദിക്കേണ്ടി വരും. ഇപ്പൊ രണ്ടു കാര്യം പറഞ്ഞു, ഒന്ന് ശരീരം, മറ്റൊന്ന് ശരീരത്തിനെ ഉണ്ടാക്കി പ്രവർത്തിപ്പിച്ച് നിയന്ത്രിച്ച് പലതും നേടിയെടുക്കുന്ന അന്തർയാമി, ഇങ്ങനെ രണ്ടെണ്ണം പറഞ്ഞു. അപ്പോ കുറച്ച് ചിന്തിക്കുന്നവർക്ക് ഒരു സംശയം വരും, അപ്പൊ ഇതിന്റെ നമ്മൾ ആരാപ്പോ? ഈശ്വരന്റെ ആണെന്നൊക്കെ പറഞ്ഞു, നിങ്ങള് ഈശ്വരനാണ് ശരീരത്തിനെ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു, ഈശ്വരനാണ് നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആരാ? നമ്മൾ ശരീരവും അല്ലെങ്കിൽ ഈശ്വരനും അല്ലെങ്കിൽ അന്തർയാമിയും അല്ലെങ്കിൽ ഈ ചോദ്യകർത്താവായ സംസാരിയായ ബന്ധങ്ങൾ അനുഭവിക്കുന്ന, ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന, മുക്തി ലഭിക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ നമ്മൾ ആരാ? ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം ഉത്തരം കിട്ടണ വരെ. റെഡിമെയ്ഡ് ആയിട്ട് അതിന് ഉത്തരം പറയാൻ പാടില്ല. ഇതിന് രണ്ടിനെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് നടുവിലൊരാൾ ഇരിക്കുന്നുണ്ട്. രണ്ടിനും നടുവിൽ രണ്ടിനെയും പിടിച്ചു നിർത്തിക്കൊണ്ട് ഒരു ആസാമി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം സ്വാമിയല്ല, ഒരു ആസാമി ഇരിക്കുന്നുണ്ട്. ആ ആസാമിയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ദേഹോ ന ജാനാതി സതഹ ന ജന്മ ദേഹപ്രമാണോന്യ ഉദേതി മധ്യേ അഹങ്കൃതി ഗ്രന്ഥി വിബന്ധ സൂക്ഷ്മ ശരീരചേതോ ഭവ ജീവനാമ. ദേഹത്തിന് സ്വയമേവ ബോധമില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ മരിച്ച ശരീരത്തിനും ബോധമുണ്ടായേനെ. ദേഹത്തിന് സ്വയമേവ വ്യക്തിബോധമില്ല, ഞാൻ എന്ന് ദേഹം പറയില്ല. ദേഹോ ന ജാനാതി, ദേഹത്തിന് അറിവില്ല. അറിവില്ല എന്ന് വെച്ചാൽ ഉണ്ട് എന്ന അനുഭവമില്ല. സതഹ ന ജന്മ, ഇന്നലെ പറഞ്ഞ ക്ഷേത്രജ്ഞനുണ്ടല്ലോ ബോധം, അതിന് ഒരു ജനനം മരണം എന്നുള്ളതൊന്നുമില്ല. അപ്പൊ അന്തര്യാമിയായി ആത്മാവായിരിക്കുന്ന ക്ഷേത്രജ്ഞന് ജനന മരണമില്ല, ശരീരത്തിന് ഉണർവില്ല. ഇതിന് രണ്ടിന്റെയും നടുവില് ദേഹപ്രമാണ, ദേഹത്തിനെ പ്രമാണമാക്കി വെച്ചുകൊണ്ട് തലയിൽ തൊട്ടാലും രോമത്തിൽ പിടിച്ചു വലിച്ചാലും നഖത്തിൽ പിടിച്ചു വലിച്ചാലും എവിടെ നുള്ളിയാലും എന്നെ നുള്ളരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുണ്ട്. അയാളാണ് ഈ ശരീരത്തിന്റെ പ്രാരബ്ധശേഷം അനുഭവിക്കാനായിട്ട് ഇൻചാർജായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പാർട്ടി. അദ്ദേഹത്തിനാണ് അഹങ്കൃതി എന്ന് പറയുന്നത്. അഹങ്കൃതിയാണത്, അതായത് ഒരു ഫാക്ടറിക്ക് ഓണർ എവിടെയോ ഉണ്ട്. ഓണർ തൽക്കാലത്തേക്ക് ഒരു മാനേജറിനെ ഏൽപ്പിച്ചിട്ട് ആ മാനേജറിന് ഫുൾ ചാർജൊക്കെ കൊടുക്കും. ആ മാനേജർ ഓണറിനേക്കാളും അധികാരം പ്രയോഗിച്ച് ആ ഫാക്ടറിയിൽ കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷെ അയാൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണിച്ച് ഓണർ അയാളെ പറഞ്ഞു കഴിച്ചാൽ അയാൾ പോയിക്കൊള്ളണം. അയാൾക്ക് ഇതിലൊന്നും സ്വത്വമില്ല. അതേപോലെ ഈ ശരീരത്തിൽ ഒരു മാനേജറുണ്ട്. ആ മാനേജർ ജഡവുമല്ല ചൈതന്യവുമല്ല. എന്നുവെച്ചാൽ അതിന് ജഡത്തിന്റെ സ്വഭാവമായ ഉണർവില്ലായ്മ ഇല്ല, ചൈതന്യത്തിന്റെ സ്വഭാവമായ ബോധവും അതിനില്ല. ജഡത്തിന്റെ സ്വഭാവ ജഡത്തിന് ജനിക്കുക മരിക്കുക എന്നുള്ളതുണ്ട്, പക്ഷെ ഉണർവില്ല. ബോധത്തിന് ഉണർവുണ്ട്, പക്ഷെ ജനിക്കുക മരിക്കുക എന്നുള്ളതില്ല. ഈ അഹങ്കാരം എന്ന് പറയുന്ന ആസാമിക്യം, ഇതിന് രണ്ടിനും നടുവില് അയാൾക്ക് അഹങ്കൃതി എന്ന് പേര്, ഗ്രന്ഥി എന്ന് പേര്. ഗ്രന്ഥി എന്ന് വെച്ചാൽ ചിജ്ജടഗ്രന്ഥി, ചിത്തിനെയും ജഡത്തിനെയും കൂടെ കൂട്ടിക്കെട്ടുന്ന ഒരാള്. സൂക്ഷ്മ ശരീര വിബന്ധ, വിശേഷമായ ബന്ധം. സൂക്ഷ്മ ശരീരം ഭവം, ഭവം എന്ന് വെച്ചാൽ ഭവിക്കുക, ആയിത്തീരുക, ജീവൻ എന്നൊക്കെ ഇയാൾക്ക് പേര്, അനേക നാമങ്ങൾ. അയാളാണ് റിയാക്ടിങ് സെന്റർ നമ്മളുടെ ഉള്ളില്, സെന്റർ ഓഫ് റിയാക്ഷൻ. അയാളെ വേണമെങ്കിൽ നമുക്ക് എപ്പ വേണമെങ്കിലും കാണാം. അയാളെ കാണണമെങ്കിൽ, ഇപ്പൊ നിങ്ങളിൽ ഒരാൾക്ക് ആർക്കെങ്കിലും കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അല്പം തെറി വിളിച്ചാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അയാൾ ഉണരുന്നത് കാണാം, ചലിക്കുന്നത് കാണാം. ജനറലായിട്ട് ഞാൻ ചില സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അയാൾ ചലിക്കില്ല. വൈയക്തികമായിട്ട് ചില സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അയാൾ ചലിക്കണത് നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം. ഇന്ന ആളെ കുറിച്ച് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഞാൻ ചിലതൊക്കെ പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ഇയാളുടെ മൂവ്മെന്റ്, അന്തശ്ചരതി, ചലനം കാണാം. ഇയാളാണ് നമ്മളുടെ സകല ദുഃഖത്തിനും കാരണം. ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നിരിക്കണു, ഭർത്താവ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, ഭാര്യയ്ക്ക് ദേഷ്യം വന്നു, വീട്ടിലേക്ക് പോയി, നോട്ടീസ് അയച്ചു വിവാഹം വേണ്ടാന്ന് വെക്കാനായിട്ട്. ഒപ്പിച്ച ആള് ഈ പാർട്ടിയാണ്. ഓഫീസർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ക്ലർക്കിന് ദേഷ്യം വന്നു, അല്ലെങ്കിൽ ക്ലർക്ക് ശരിക്കും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഓഫീസറിന് ദേഷ്യം വന്നു, ഇയാളാണ്. സകല വിഷമങ്ങളും നമ്മളുടെ സകല ദുഃഖത്തിന്റെയും സെന്റർ ഈ ചിജ്ജട ഗ്രന്ഥിയാണ്. ഈ വസ്തുവിനെ, ഈ ചലിക്കുന്ന ആളെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമ്മളുടെ ദുഃഖത്തിന്റെ മുഴുവൻ സോൾ കോസ് ബീജത്തിനെ നമ്മളിൽ തന്നെ കണ്ടെത്തും. നമ്മളിൽ കണ്ടെത്തിയാൽ ഒരു ഗുണം പരിഹരിക്കാം. വേറെ ആരിലെങ്കിലും ആണ് പ്രശ്നമെങ്കിൽ പരിഹരിക്കാനേ പറ്റില്ല. തണുപ്പ് ചൂടൊക്കെ പരിഹരിക്കാൻ പറ്റുമോ? മഴ പെയ്യുന്നു, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മഴ പെയ്യരുത് എന്ന് ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാമെന്നല്ലാതെ മഴ പെയ്യാനുള്ള മെക്കാനിസം എന്നിലല്ല, വേണ്ടാന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല. അതുപോലെ എന്റെ ദുഃഖത്തിന് കാരണം ഭർത്താവോ ഭാര്യയോ അച്ഛനോ അമ്മയോ ഗവൺമെന്റോ ഒന്നും ആണെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭാഗ്യത്തിന് ദുഃഖത്തിന്റെ കാരണം പുറത്തെവിടെയില്ല, നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മളുടെ ഉള്ളിൽ ഒരു പ്രേതം കുടികൊള്ളുന്നു. പ്രേതം എന്ന് വെച്ചാൽ എന്താ? ജഡമായ ഒന്നിന്റെ പ്രതീകമാണ് ഈ പ്രേതം. അതേപോലെ ജഡമായ ഒന്നിന്റെ പ്രതീകം നമ്മളുടെ ഉള്ളിലുണ്ട്. ആ പ്രേതം നമ്മൾക്ക് എന്തൊക്കെ വിരുദ്ധമാണോ അതൊക്കെ അതിന് അമൃതമാണ്. നമുക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുമോ അതൊക്കെ അത് ചെയ്യില്ല. നമുക്ക് എന്തൊക്കെ ഹിതമോ അതിനൊക്കെ വിരുദ്ധമാണ് ഈ പ്രേതം. ശരീരവുമായിട്ടാണ് ഈ പ്രേതാത്മാവിന് സംബന്ധം. ഈ ജീവൻ എന്ന് വിളിക്കുന്ന, അഹങ്കാരം എന്ന് വിളിക്കുന്ന ചിജ്ജട ഗ്രന്ഥിക്ക് എല്ലാ സംബന്ധവും ദേഹത്തിനോടാണ്. അത് ഹിതം ചെയ്യുന്ന വിധത്തിൽ കൂടെ നിന്ന് ദ്രോഹം ചെയ്യും. ശരീര ചേതോ ഭവ ജീവനാമ, അതിന് ജീവൻ എന്നും പേര് പറഞ്ഞു. ചിജ്ജട ഗ്രന്ഥി അത് നമുക്ക് ശാന്തിയെ തരില്ല, അശാന്തിയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ആയിത്തീരാനുള്ള ആഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ധ്യാനിക്കാനും മറ്റുമൊക്കെ ഇരുന്നാൽ ഇവനെ നല്ലവണ്ണം കാണാം. ഞാൻ ധ്യാനിക്കണു എന്നുള്ള ഭാവത്തിൽ ഇയാൾ ഉള്ളിൽ സൂക്ഷ്മമായി പ്രവർത്തിക്കും. എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാൻ ബന്ധത്തിൽ കുടുങ്ങിയിരിക്കണമല്ലോ എന്ന് പറയും. അജ്ഞാനത്തിനെ ആരോപിച്ചുകൊണ്ടേയിരിക്കും. ഉള്ളിലിരുന്ന് നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരീരമാവുന്ന തേരിൽ ഇയാള് ശല്യമാണ്. ഭാഗവത്ഗീതയിലെ മഹാഭാരതത്തിൽ കർണന്റെ തേരോട്ടി ശല്യരാണ്. ആ ശല്യര് തന്നെയാണ് കർണൻ അവസാനം മരണത്തിന് കാരണം. കൂടെ ഇരുന്ന് ഉപദ്രവിക്കുക. ഈ അഹങ്കൃതി ഗ്രന്ഥി വിബന്ധ സൂക്ഷ്മ ശരീര ചേതോ ഭവ ജീവനാമഹം, ഈ അഹങ്കൃതി സുഷുപ്തി അവസ്ഥയിൽ എവിടെയോ ചെന്ന് ഒളിക്കുന്നു. അതുകൊണ്ട് സുഷുപ്തിയിൽ നമ്മൾ സുഖമായിരിക്കുന്നു എന്ന് പറയണം. സ്വപ്നത്തിൽ ഇവന്റെ പ്രവൃത്തി നമുക്ക് കാണാം. സ്വപ്നത്തിൽ ഞാനൊരു വ്യക്തിയായി എന്നെ ചിത്രീകരിച്ച് സുഖദുഃഖങ്ങളൊക്കെ അനുഭവിപ്പിക്കുന്നത് ഇവനാണ്. ജാഗ്രത്തിൽ പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ഇവനാണ്. ഈ അഹങ്കൃതിയെ അറിഞ്ഞാലേ ആത്മവിചാരം ചെയ്യാൻ പറ്റുള്ളൂ. രമണ മഹർഷി പറയുന്ന ആത്മവിചാരം ചെയ്യണമെങ്കിൽ നമുക്ക് ആത്മാവിനെ അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇവനെ അറിയണം. ഇപ്പോ ഇവനാണ് നമുക്ക് ആദ്യം പിടിക്കേണ്ട ആള്. അതായത് മനസ്സിന്റെ കണ്ടൻസ്ഡ് ഫോമാണ് ഈ അഹങ്കൃതി. ഒരു തരം ചൊറിച്ചലാണ് ഈ അഹങ്കൃതി, ഡിസ്റ്റർബൻസ് ആണ്. ഇവനെ നമ്മൾ ഒരിക്കൽ കണ്ടാൽ പിന്നെ വ്യവഹാര ദശയിൽ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും. അതാണ് ജനകൻ പലവട്ടം ചിന്തിച്ചു, മുക്തി എങ്ങനെ നേടാം, എങ്ങനെ സ്വതന്ത്രനാവാം, എന്തൊക്കെ സാധന ചെയ്താലും ഒട്ടും മനസ്സൊന്നും ശമിക്കണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനകൻ പൂന്തോട്ടത്തിൽ തനിച്ചിരുന്ന് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിലവിളിച്ചു അത്രേ, നർത്തനം ചെയ്തു അത്രേ ജനകൻ. പ്രബുദ്ധോഹം പ്രബുദ്ധോഹം ദൃഷ്ടശ്ചോരോയം ആത്മനഃ മനോനാമേഹ ഹന്മേഹം മനസാസ്മി ചിരം ഹതഃ. ഞാൻ ഉണർന്നിരിക്കുന്നു ഉണർന്നിരിക്കുന്നു. പ്രബുദ്ധോഹം, ഞാൻ ഇന്ന് ജാഗ്രതനായിരിക്കുന്നു. ഞാൻ കള്ളനെ കണ്ടുപിടിച്ചു എന്ന്. ഇനിയോ എത്രയോ കാലമായി ഉള്ളിലിരുന്നു കൊണ്ട് ജനന മരണത്തിന് കാരണമാക്കിയ കള്ളനെ ഞാൻ ഇതാ കണ്ടുപിടിച്ചിരിക്കുന്നു. ദൃഷ്ടശ്ചോരഃ, ചോരനെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവൻ ആത്മാവിനെ അറിയാൻ അനുവദിക്കാതെ വിഷമിപ്പിച്ച ആളാണ്. അവന് മനസ്സ് എന്ന് പേര്, അഹങ്കാരം എന്ന് പേര്. ഇനിയിപ്പോ ഞാൻ അവനെ ഹനിക്കണുണ്ട് എന്ന് പറയാം. ഇയാളെ കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാകും ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളും ഇവന്റെ കൽപ്പനകളാണ്. ശരീരത്തിനെ ജനനം മരണം മുതലായ ചക്രങ്ങളൊക്കെ ഉണ്ട് എന്ന് ഭ്രമിപ്പിക്കുന്നത് ഇവനാണ്. അഹങ്കാരവശാദ് ആപത്, അഹങ്കാരാദ് ദുരാദയ, അഹങ്കാരവശാദ് ഈഹ അഹങ്കാരാത് പരോ റിപുഹും. നിങ്ങൾക്ക് സംഗീതം നല്ലവണ്ണം പാടാൻ കഴിയുമെങ്കിൽ അഭിമാനിക്കാം, ചിത്രം നല്ലവണ്ണം വരയ്ക്കാൻ കഴിയുമെങ്കിൽ അഭിമാനിക്കാം, സൗന്ദര്യം ഉണ്ടെങ്കിൽ അഭിമാനിക്കാം, പഠിപ്പ് അറിവ് ഉണ്ടെങ്കിൽ അഭിമാനിക്കാം, അധ്യാത്മജ്ഞാനം ഉണ്ടെങ്കിൽ അഭിമാനിക്കാൻ പറ്റില്ല. അഭിമാനവും അധ്യാത്മജ്ഞാനവും ഒന്നിച്ചു പോവുകയേയില്ല. എന്താന്ന് വെച്ചാൽ അഭിമാനം ആണ് ഇവന്റെ സ്വഭാവം. ഇവൻ സൂക്ഷ്മമായി ഏതെങ്കിലും രീതിയിൽ ഉള്ളിലുണ്ടെങ്കിൽ വിഷമിപ്പിക്കും, ദുഃഖിപ്പിക്കും. ഈ അഭിമാന രൂപത്തിൽ, അഹങ്കാര രൂപത്തിൽ, അതിന്റെ സ്ഥൂല രൂപമാണ് ദർപ്പം, ദമ്പം, ഇതൊക്കെ അത് സ്ഥൂലം. സൂക്ഷ്മരൂപം ഉള്ളില് ഇരുന്നു കൊണ്ടേയിരിക്കും, പലവിധത്തിലും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രകൃതിയുമായി നമ്മളുടെ സംബന്ധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, പ്രകൃതിയുമായി സംബന്ധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് ശരീരവുമായി സംബന്ധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, മനസ്സുമായി സംബന്ധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് സാധകന്മാരെയോ കിട്ട് വലപ്പിക്കും, വിഷമിപ്പിക്കും. അപ്പൊ ഈ അഹങ്കൃതിക്ക്, അഹങ്കൃതി എവിടെ നിന്നുണ്ടായി, അവന്റെ ഉത്പത്തി സ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ ബഹിർവിഷയങ്ങളെ അനുഭവിക്കുന്നതിൽ നിന്നാണ് ഈ അഹങ്കൃതി ഉണ്ടായത്. ഉരുപറ്റി ഉണ്ടാം ഉരുപറ്റി നിൽക്കും, ഉരുപറ്റി ഉണ്ടു മിക ഓങ്കും, ഉരുവിട്ട് ഉരുപറ്റും തേടിനാൽ ഓട്ടം പിടിക്കും ഉരുവറ്റ പേയ് അഹന്തൈ ഓർ. രൂപോദ്ഭവോ രൂപതതി പ്രതിഷ്ഠോ രൂപാശനോ ധൂതഗൃഹീത രൂപ സ്വയം വിരൂപ സ്വവിചാരകാലേ ധാവതി അഹങ്കാര പിശാച ഏഷഃ.